Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അടുത്ത ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയുന്നു. ഇതുപോലെ ഒരു ആശ്രമമാണ് സന്യാസം. അപ്പൊ സന്യാസം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആശ്രമധർമ്മരൂപത്തിലുള്ള സന്യാസം, അവിടെ അതാണ് ഇവിടെ പരിഭ്രാടം എന്ന് പറഞ്ഞത്. ആശ്രമധർമ്മരൂപത്തിലുള്ള സന്യാസത്തിലാണ് ഈ തപസ്സും മറ്റും അനുഷ്ഠിക്കുന്നത്. കൃഷ്ണം, ചാന്ദ്രായണം തുടങ്ങി ഉപാസനകൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം ആശ്രമ ധർമ്മരൂപത്തിലുള്ള സന്യാസം. ഈ സന്യാസമാണ് സന്യാസദീക്ഷയിലൂടെ ശിഷ്യ സ്വീകരിക്കുന്നത്, സന്യാസദീക്ഷയിലൂടെ ഗുരു കൊടുക്കുന്നത്. അതെല്ലാം ആശ്രമധർമ്മരൂപത്തിലുള്ള സന്യാസം. അതൊരു മുഖ്യമായ സന്യാസമല്ല, പക്ഷെ മുഖ്യമായ സന്യാസത്തിനുള്ള ഒരു ഉപായം. ആ സന്യാസമാണ് എല്ലാ സാധനയ്ക്കും വേണ്ടിയിട്ടുള്ള സന്യാസം. അത് അവിടെ ഒരാളൊരു സാധകൻ ആയിരിക്കുന്നു, അത്രേ. നമ്മൾ ധരിക്കുന്നത് പോലെ പാവി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഒരാൾ ദിവ്യനോ മഹാത്മാവോ ഒന്നും ആവത്തില്ല. അതൊരു സാധകൻ. അത് രണ്ടും ഭാഷ്യകാരൻ പ്രത്യേകിച്ച് പറയുന്നു. സന്യാസം രണ്ടു തരത്തിലുണ്ട്, മറ്റത് കേവലം ഉപായം മാത്രമാണ്. എന്തുകൊണ്ടത് ഒരാശ്രമധർമ്മത്തെ പാലിക്കും. ആശ്രമധർമ്മത്തെ പാലിക്കുന്നത് കൊണ്ട് അതിന് മഹത്വമുണ്ട്. ആ മഹത്വം എന്ന് പറയുന്നത് ആശ്രമധർമ്മത്തെ പാലിക്കുന്നതുകൊണ്ട് മാത്രം, അല്ലാതെ അതിക്രമിച്ചത് അതിനെന്തെങ്കിലും ദിവ്യത്വം ഉള്ളതുകൊണ്ടല്ല. ധർമ്മത്തെ പരിപാലിക്കുന്നത് ശ്രേഷ്ഠമാണ്, മഹത്വമുള്ളതാണ്, അതുകൊണ്ട് അയാൾ മഹാനാണ്. വേറൊരർത്ഥത്തിൽ മറിച്ച് ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുന്നത് എന്താണ്? അത് ജ്ഞാൻ. ആ ജ്ഞാനിയും സന്യാസിയാണ്, അതിതല്ല, അത് വേറെ. അത് യഥാർത്ഥത്തിലുള്ള മഹത്വം അവിടെയാണ്. സാധകനല്ല, സിദ്ധനാണ്. എന്തുകൊണ്ട്? ബ്രഹ്മസംസ്ഥസ്യതു അമൃതത്വ ശ്രവണ. ബ്രഹ്മസംസ്ഥനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? അമൃതനാണ്, മുക്തനാണെന്ന് പറയുന്നു. അതാണ് യഥാർത്ഥ മഹാത്മാവ്. ബ്രഹ്മസംസ്ഥനായിരിക്കുന്നു, മുക്തനായിരിക്കുന്നു, തത്വജ്ഞനായിരിക്കുന്നു. അവനെ സംബന്ധിച്ച് ആശ്രമധർമ്മങ്ങളൊന്നുമില്ല. അവനെ സംബന്ധിച്ച് ആശ്രമധർമ്മം എന്ന് പറയുന്നതും എന്താണ്? മറ്റ് ആശ്രമധർമ്മങ്ങളെപ്പോലെ തന്നെ, ബ്രഹ്മചര്യത്തെ പോലെ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തെ പോലെയേ ഉള്ളൂ ആശ്രമധർമ്മം. അവിടെ അതിന് പ്രാധാന്യമില്ല. അവിടെ പ്രാധാന്യം എന്തിനാണ്? ആ ബ്രഹ്മ സംസ്ഥയ്ക്കാണ്, ബ്രഹ്മസ്ഥിതിക്കാണ്, തത്വജ്ഞാനത്തിനും മോക്ഷത്തിനുമാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് ഇവിടെ ഭാഷകാരം പറയുന്നത് തപസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് ആശ്രമധർമ്മം എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു സന്യാസി, അതായത് സന്യാസ ധർമ്മത്തെ സ്വീകരിച്ച ആള് ആശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. തപസ് തുടങ്ങിയ എന്തൊക്കെയാണ് അവിടെ ആശ്രമധർമ്മമായി വരുന്നത്? സാധനകൾ, ശ്രവണമനനാദികൾ, തപസ്, സ്വാധ്യായം തുടങ്ങിയ കാര്യങ്ങൾ ഇതൊന്നും തന്നെ അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. ഇതാണ് ദ്വിതീയോ ധർമ്മസ്കന്ധ. അടുത്ത മൂന്നാമത്തെ ബ്രഹ്മചാരി. ആചാര്യകുലേ വസ്തു ശീലം അസേത്തി ആചാര്യകുലവാസി. ഇനി മൂന്നാമത്തെ ധർമ്മസ്കന്ധം ബ്രഹ്മചാരിയാണ്. ആചാര്യകുലേ വസ്തു ശീലം അസേത്തി ആചാര്യകുലവാസി. ആചാര്യകുലവാസി ആചാര്യകുലത്തിൽ കഴിയുന്നവൻ. പരിഭ്രാടും ബ്രഹ്മചാരിയും തമ്മിൽ ഇത് തന്നെ വ്യത്യാസമുണ്ട്. ഈ പറയുന്നതിൽ തന്നെ പരിഭ്രാട് എന്ന് വെച്ചാൽ എന്താണ്? പരിത്യജ്യ വൃജതി, അതാണ്. എല്ലാം ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നു. അത് സ്വഗ്രഹം ഉപേക്ഷിക്കുന്നു, ആചാര്യകുലവും ഉപേക്ഷിക്കുന്നു. ആചാര്യകുലത്തിനെന്തിൽ താമസിക്കുന്നു? സ്വാധ്യായത്തിന് വേണ്ടി, അധ്യയനത്തിന് വേണ്ടി താമസിക്കുന്നു. അപ്പൊ അധ്യയനം ആചാര്യകുലത്തിൽ, ഇതൊക്കെ പഴയകാല പഴയകാലത്തെ കാര്യം പറയണം, ഇന്നത്തെ കാര്യമായിട്ട് ആരും എടുക്കരുത്. മുമ്പ് ആചാര്യകുലത്തിൽ എത്തിച്ചേരുന്നത് അധ്യയനത്തിന് വേണ്ടിയിട്ടാണ്. അധ്യയനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിയേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുന്നു? അത് വിടുന്നു അവിടെ പരിപ്രാജകൻ. ഇനി ആചാര്യകുലം വിടാത്തവരുണ്ട്, അവരെ കുറിച്ച് പറയുന്നു. അത്യന്തം യാവജ്ജീവം ആത്മാനം നിയമേ ആചാര്യകുലേ അവസാദയൻ ക്ഷപയൻ ദേഹം തൃതീയോ ധർമ്മസ്കന്ധ. ഇവിടെ പറയുന്ന ബ്രഹ്മചാരി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയെ കുറിച്ചാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്നാരെ പറയുന്നു? അത്യന്തം യാവജ്ജീവം മരണം വരെ ആത്മാനം നിയമേഹി ആചാര്യകുല അവസാദയൻ ക്ഷപയൻ. ആചാര്യകുലത്തിൽ ഉള്ള നിയമങ്ങളനുസരിച്ച് തന്റെ അവിടെ ജീവിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ അവസാനിപ്പിക്കുന്നു. അവസാദയൻ ക്ഷപയൻ ദേഹം, അവിടെ തന്നെ മരിക്കുന്നു എന്നർത്ഥം. പരിവ്രജനമൊന്നുമില്ല, അവിടെ തന്നെ കഴിയുന്നു. തൃതീയോ ധർമ്മസ്കന്ധ, അതിനെല്ലാം ഫലമുണ്ട്. പുണ്യലോക ഭാഗ്ഭവതി അടുത്ത് പറയും ഇതിനെല്ലാം. ഈ അങ്ങനെ ആചാര്യകുലത്തിൽ താമസിച്ച് നിയമങ്ങളനുസരിച്ച് ജീവിച്ച് അവിടെ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുന്നില്ല, പരിഭ്രാടുമല്ല, ആചാര്യകുലം ഉപേക്ഷിച്ചു പോകുന്നുമില്ല. അങ്ങനെയുള്ളവർക്കും ഫലമുണ്ട്, ഇവിടെ പ്രത്യേക നിഷ്ഠയിൽ ജീവിക്കുന്നതുകൊണ്ട്. അത്യന്തം ഇതി ആദ്യ വിശേഷണ നൈഷ്ഠിക ഇതി ഗമ്യതേ. ഇവിടെ ബ്രഹ്മചാരി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എന്നുവെച്ചാൽ വിവാഹം കഴിക്കുന്നില്ല എന്ന്, അതൊന്നും അവിടെ ഗുരുസേവയും മറ്റും ചെയ്ത് അവിടെ തന്നെ കഴിയുന്നു. ഉപാസനകളെ എല്ലാം അനുഷ്ഠിച്ച് ഉപകുർബാനസ്യ സ്വാധ്യായ ഗ്രഹണാർത്ഥത്വ എന്ന പുണ്യലോകത്വം ബ്രഹ്മചര്യേണ. ഇനി വേറൊരു ബ്രഹ്മചാരി ഉണ്ടല്ലോ, ഉപകുർബാനൻ. എന്നുവെച്ചാൽ ഗുരുവിന്റെ സമീപത്ത് നിന്ന് തന്നെ സ്വാധ്യായം നിയമപൂർവം ചെയ്യുന്നവനാണ് ഉപകുർബാനൻ. അവൻ സ്വാധ്യായ ഗ്രഹണാർത്ഥത്വ, അവിടെയും ബ്രഹ്മചര്യം പോലെ സാധനങ്ങൾ വേണം ഗുരുകുലത്തിൽ കഴിയുമ്പോൾ. പക്ഷെ അതെന്തിനു വേണ്ടിയാണ്? സ്വാധ്യായ ഗ്രഹണാർത്ഥ സ്വാധ്യായത്തിന് വേണ്ടിയിട്ടാണ്. പഴയകാലത്ത് ഗുരുകുലവാസം എന്ന് പറഞ്ഞാൽ മുഖ്യമായും വേദാധ്യയനത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള വിദ്യകളെല്ലാം അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. വേദാംഗങ്ങൾ പോലും അതിനുശേഷം തുടങ്ങുന്നത് വേദാധ്യയനത്തിൽ. അവിടെ എന്ത് ചെയ്യുന്നു? ഗുരുകുലത്തിൽ സ്വാധ്യായത്തിന് വേണ്ടി ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ച് കഴിയുന്നു. സ്വാധ്യായത്തിന് ശേഷം ധർമ്മമീമാംസയെല്ലാം ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നു. അവർക്ക് പുണ്യലോകമൊന്നുമില്ല. എന്തുകൊണ്ട്? അവർ ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചത് സ്വാധ്യായത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അഭരം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് പുണ്യലോകം വേണമെങ്കിൽ എന്ത് വേണം? ആ സ്വാധ്യായം ചെയ്ത് ധർമ്മജ്ഞാനം ഉണ്ടായി ആ ധർമ്മത്തെ അനുഷ്ഠിക്കും. അത് ഗൃഹസ്ഥാശ്രമത്തിലാണെന്ന് അത് പൂർത്തിയാകും. അവർക്ക് അങ്ങനെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് പുണ്യലോകം. അതുകൊണ്ട് ബ്രഹ്മചര്യവ്രതം സ്വാധ്യായത്തിന് വേണ്ടി അനുഷ്ഠിച്ചതുകൊണ്ട് അതിന്റെ ഫലം സ്വാധ്യായം വേദജ്ഞാനം, അതാണ് അവരുടെ പുണ്യം. അതിനപ്പുറം വേറെ ലോകമില്ല. പുണ്യലോകത്വം എന്ന ബ്രഹ്മചര്യേണ അവർക്ക് ആ ഗുരുകുലത്തിൽ ബ്രഹ്മചര്യ അനുഷ്ഠാനം കൊണ്ട് ലഭിക്കുന്നത് വേദജ്ഞാനമാണ്. അതിന്റെ ഫലമായി ഗർഭസ്ഥ്യധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് പുണ്യലോകങ്ങളെല്ലാം ഉണ്ടാകും അവിടുത്തെ കർമ്മം അനുസരിച്ച്. മറിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരി ഗുരുകുലത്തിൽ തന്നെ കഴിഞ്ഞ് നിയമപൂർവകം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് അവിടെ തന്നെ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് പുണ്യലോകം. ഇനി അതല്ല, അയാൾ പരിപ്രാജകനായി ഗുരുകുലം വിട്ടു, അവിടെ തപസ് തുടങ്ങി അനുഷ്ഠിക്കുന്നു, സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, സന്യാസധർമ്മത്തെ സ്വീകരിക്കുന്നു. സന്യാസം എന്ന് പറയുന്ന ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നു. അയാൾക്കും പുണ്യലോകമാണ്. ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നതും സന്യാസ ആശ്രമധർമ്മത്തെ സ്വീകരിക്കുക, ചില ധർമ്മങ്ങൾ അവിടെ സ്വീകരിക്കുന്നു. അതിന്റെ ഫലം എന്താണ്? അത് പുണ്യലോകമാണ് അതിന്റെ ഫലം. ഇന്നത്തെ സന്യാസപ്പേര് അല്ലെങ്കിൽ അയാൾ ജ്ഞാനിയായിരിക്കണം. ജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തി സംഭവിക്കത്തുള്ളൂ. ബാക്കി ബ്രഹ്മചര്യം പോലെയുള്ള ധർമ്മങ്ങൾ പുണ്യലോകത്തിന് കാരണമാണ്. ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഇത് കൂടുതൽ വ്യക്തമാകും. സർവേ ഇത്രയോ അപ്പി ആശ്രമിനഹ, മുഖ്യമായി മൂന്ന് ആശ്രമികളാണ്. വനപ്രസ്ഥം എന്ന് പറയുമ്പോൾ അത് സന്യാസത്തിന്റെ ഭാഗമാണ്. അതിനെ ഗൃഹസ്ഥാശ്രമത്തോടും കുറേയൊക്കെ യോജിപ്പിക്കാം. ഗൃഹം ഉപേക്ഷിച്ചതുകൊണ്ട് ഗൃഹസ്ഥൻ അനുഷ്ഠിച്ചു വന്ന ചില കർമ്മങ്ങൾ അവിടെയും തുടരുന്നു. അതുകൊണ്ട് വിശ്വദേവന്മാർക്ക് ബലി സമർപ്പിക്കുക, നാന്ദിമുഖ ശ്രാദ്ധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗൃഹസ്ഥാശ്രമ വനപ്രസ്ഥത്തിലും ചെയ്യാൻ വിധിക്കുന്നു. അപ്പോ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്തു വന്ന കുറെ ധർമ്മങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് അതിനെ വാനപ്രസ്ഥത്തിന് ഗൃഹസ്ഥനോട് ചേരാം, അതിനോട് ചേർക്കാം. എന്നാൽ അയാൾ ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ സന്യാസത്തിനോട് യോജിപ്പിക്കാം. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒന്നാണ്. അതുകൊണ്ട് പലപ്പോഴും അവന് പ്രത്യേകിച്ച് പറയാറില്ല. മനസ്സുമൃതിയിലും മറ്റും അവനെ പ്രത്യേകിച്ച് പറഞ്ഞെങ്കിലും ഇവിടെ പറയുന്നു. അവൻ ഇവിടെ പറയുന്നു, ഏത് എത്രയോ പ്യാശ്രമേണ. ഇവിടെ ആശ്രമികൾ മൂന്നാണ്. യഥോക്തൈഹി ധർമ്മേഹി പുണ്യലോകാഭവന്തി. അപ്പോൾ ഈ മൂന്ന് കൂട്ടരും, ബ്രഹ്മചര്യ ആശ്രമി, അത് നൈഷ്ഠിക ബ്രഹ്മചര്യ ആശ്രമി, തപസ്സി അല്ലെങ്കിൽ പരിവ്രാജകൻ, സന്യാസധർമ്മ ആശ്രമധർമ്മത്തെ സ്വീകരിച്ചവൻ, പിന്നെ ഗൃഹസ്ഥൻ, സ്വാധ്യായം, യജ്ഞം തുടങ്ങി ചെയ്യുന്നു, ദാനം ഇതെല്ലാം ചെയ്യുന്ന ഗൃഹസ്ഥൻ. ഈ മൂന്ന് കൂട്ടർക്കും എന്താണ്? പുണ്യലോകമാണ് ഫലം. ഇത് കൃത്യമായിട്ട് ഈ ആശ്രമങ്ങൾ അവയുടെ ഫലങ്ങൾ എല്ലാം പറയുന്നത് വൈദിക ധർമ്മത്തെ അനുസരിക്കുന്നവരോടാണ് എന്നുകൂടി പറയുന്നു. ഇന്നത്തെ ലോകത്തുള്ളവർക്കല്ല. പുണ്യലോകോ യേശാം ത ഇമേ പുണ്യലോക ആശ്രമിണോ ഭവന്തി. ഈ ആശ്രമികളെല്ലാം പുണ്യലോകത്തെ പ്രാപിക്കുന്നവരാകുന്നു. അവശിഷ്ടത്വ അനുഗ്രഹ പരിപ്രാട് ബ്രഹ്മസംസ്ഥോ ബ്രഹ്മണി സമ്യക് സ്ഥിത സ്വാമൃതത്വം പുണ്യലോക വിലക്ഷണം ആമരണഭാവം ആത്യന്തികമേതി ന ആപേക്ഷികം ദേവാദ്യ അമൃതത്വവത് പുണ്യലോകാ പൃഥക് അമൃതത്വസ്യ വിഭാഗകരണ. അവശിഷ്ടസ്തു അനുക്തഹ. ഇനി ഒരാളുണ്ട്, അയാളുടെ കാര്യം ഇവിടെ പറഞ്ഞില്ല. എങ്ങനെയുള്ള ആള്? പരിവ്രാട് ബ്രഹ്മസംസ്ഥോ. പരിവ്രാജകൻ തന്നെ ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുമ്പോൾ എന്താണ്? നേരെയും പരിവ്രാജകനെ കുറിച്ച് പറഞ്ഞു നോക്കി അതിന്ന് മനസ്സിലാക്കാം. പരിവ്രാജകൻ രണ്ടു തരത്തിലുണ്ട്, ഒന്ന് ആശ്രമധർമ്മി, ഒന്ന് ബ്രഹ്മനിഷ്ഠൻ. രണ്ടുപേരെയും പരിവ്രാജകനെന്ന് പറയും. പക്ഷേ രണ്ടാമത്തെ പരിവ്രാജകൻ എങ്ങനെയാണ്? ബ്രഹ്മണി സമ്യക് സ്ഥിത, അതാണ് ബ്രഹ്മസംസ്ഥ. ബ്രഹ്മത്തിൽ ശരിയായി സ്ഥിതി ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ ജ്ഞാനി. അമൃതത്വം, അവൻ അമൃതത്വം പ്രാപിക്കുന്നു. കാരണം ഇവിടെ മന്ത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്. എന്താണ്? എത്രയോ ധർമ്മസ്കന്ധ യജ്ഞോധ്യയനം ദാനം ഇതി പ്രഥമ ഒന്ന് പറഞ്ഞു. തപ ഏവ ദ്വിതീയ രണ്ടാമത് പറഞ്ഞു. ബ്രഹ്മചാരി ആചാര്യകുലവാസി തൃതീയോ മൂന്നാമത് പറഞ്ഞു. അത്യന്തം ആത്മാനം ആചാര്യകുല അവസാദയൻ സർവേ ഏതേ പുണ്യലോകാ ഭവന്തി എന്നാണ് ശ്രുതി പറയുന്നത്. ഇവരെല്ലാവരും പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു. എന്നിട്ട് പറയുന്നു അടുത്ത് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി. ഇതെന്താ ഇങ്ങനെ മാറ്റി പറഞ്ഞത്? ഇതാരെ കുറിച്ച് പറഞ്ഞു? സർവേ ഏതേ പുണ്യലോകാ ഭവന്തി. ഭാഷ്യകാരൻ ഈ ഭാഗം പല ഭാഗങ്ങളിലും ബ്രഹ്മസൂത്രത്തിലും മറ്റുമൊക്കെ ഇത് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഇവിടെ സർവേ ഏതേ എന്ന് പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞു. എല്ലാവരും എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ എല്ലാവരും പുണ്യലോകത്ത് പ്രാപിക്കുന്നു. പക്ഷെ പ്രത്യേകം പറയുന്നു ബ്രഹ്മസംസ്ഥ അമൃതത്വമേ ബ്രഹ്മസംസ്ഥൻ, അതാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ബ്രഹ്മണി സമ്യക് സ്ഥിത സ്വമൃതത്വം, അമൃതത്വം എന്താണ്? പുണ്യലോക വിലക്ഷണം, പുണ്യലോകം അല്ലാതെ അതിൽ നിന്നും വേറിട്ടതാണ് അമരണഭാവം. ആ മരണഭാവത്തെ, ആത്യന്തികം ആയ അമരണഭാവത്തെ യതി പ്രാപിക്കുന്നു. ആപേക്ഷികം ദേവാദ്യ അമൃതത്വം, ആപേക്ഷികമായ അമൃതത്വമല്ല. ഏതുപോലെ ദേവന്മാരുടെയും മറ്റും അമൃതത്വം, അമൃതം കുടിക്കുന്നത് കൊണ്ട് ദേവന്മാർക്കും അമൃതത്വം ഉണ്ടെന്ന് പറയുന്നു, അത് ആപേക്ഷികമാണ്. പുണ്യം ക്ഷയിക്കുമ്പോൾ ഭൂമിയിലേക്ക് വരുന്നതാണ് പുണ്യലോക പൃഥക് അമൃതത്വസ്യ വിഭാഗകരണം. അതിവിടെ പുണ്യലോകത്തിൽ നിന്നും വേറിട്ട് അമൃതത്വത്തെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഗൃഹസ്ഥൻ, പരവിറാട്, ബ്രഹ്മചാരി മൂന്നു പേർക്കും പുണ്യലോകമാണ് ഫലം. ബ്രഹ്മനിഷ്ഠനായ പരിപ്രാജകന് മോക്ഷമാണ് ഫലം എന്നാണ്. യതിജ പുണ്യലോക അതിശയമാത്രം അമൃതത്വം അഭവിഷ്യത് തഥ പുണ്യലോകാ വിഭക്തം നാവശ്യത്. ഇവിടെ മുമ്പ് ഇതിന് വൃത്തികാരന്മാരും, വൃത്തികാരൻ എന്ന് പറയുന്ന ഒരാൾ ഇതിനൊരു വൃത്തിയുണ്ട്, അവരൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണോ, ഇതെല്ലാം ഒരുപോലെ തന്നെ ബ്രഹ്മസംസ്ഥോ അമൃതത്വം ഏതി എന്ന് പറഞ്ഞിരിക്കുന്നത് പുണ്യലോക അതിശയമാത്രം അമൃതത്വം, അതൊരു വിശേഷപ്പെട്ട പുണ്യലോകമാണ്, അതിനാണ് അമൃതത്വം എന്ന് പറയുന്നത്. അഭവശ്യ തഥ പുണ്യലോകത്വാ വിഭക്തം അവക്ഷ്യ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഈ അമൃതത്വവും പുണ്യലോകം തന്നെ, അത് കുറച്ചുകൂടി ശ്രേഷ്ഠമായതെന്നാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പറയുന്നു അത് ശരിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ പുണ്യലോക വിഭക്തം എന്നാപേക്ഷിച്ചത് ഇവിടെ സർവേത എന്ന് പ്രത്യേകം പറഞ്ഞു, ഇവരെല്ലാവരും പുണ്യലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മസംസ്ഥോ അമൃതത്വം ഏവി. ഇത് പറയില്ലായിരുന്നു വിഭക്തം നാവക്ഷ്യ, ഇതെല്ലാം ഒന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരേ പുണ്യലോകത്തിന്റെ ഏറ്റക്കുറിച്ചിലാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. വിഭക്ത ഉപദേശ ആത്യന്തികം അമൃതത്വം ഇതി ഗമ്യതേ. വൃത്തികാരനും മറ്റും ആത്യന്തികമായ അമൃതത്വത്തെ മനസ്സിലാക്കിയിട്ടില്ല. പുനർഭവം ഇല്ലാത്ത അമൃതത്വം, അങ്ങനെ ഒരു അമൃതത്വത്തെ അവർക്കറിയത്തില്ല. വിഭക്ത ഉപദേശാസ, പക്ഷെ ഇവിടെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആത്യന്തികം അമൃതത്വം ഇതി ഗമ്യതേ, ഇവിടെ ആത്യന്തികമായ നിരതിശയമായ ഒരു മോക്ഷമുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണ്, അത് ജ്ഞാനി മാത്രമേ പ്രാപിക്കുന്നുള്ളൂ. എങ്ങനെയുള്ള ജ്ഞാനി? പരിപ്രാജകനായ ജ്ഞാനി. അത്രച്ച ആശ്രമധർമ്മ ഫലോപന്യാസ പ്രണവസേവാസ്തുത്യർത്ഥം തദ്ഫലവിദ്ധ്യർത്ഥം. അതുമല്ല, ആശ്രമധർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതും ധർമ്മ ആശ്രമധർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയാനല്ല ഇത്, മറിച്ച് പ്രണവ സേവാ സ്തുത്യർത്ഥം, പ്രണവ ഉപാസനയെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്രണവ ഉപാസനയെ കുറിച്ച് പറയും. അതാണ് ഈ ആശ്രമധർമ്മങ്ങളുടെ ഫലം പറയുന്നതാണ്. പ്രണവ ഉപാസന കൊണ്ട് ഉണ്ടാകുന്ന ഫലത്തെ സ്തുതിച്ചു പറയുന്നു. ഇന്ന തദ്ഫലവിധ്യർത്ഥം, അല്ല ഇവിടെ ഫലത്തെ വിധിക്കുകയല്ല. സ്തുതേച്ച പ്രണവ സേവയ ആശ്രമധർമ്മ ഫല വിധേചേതിഹി ഭിദ്യയുടെ വാക്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സാങ്കേതികമാണ്. മീമാംസകർ പറയുന്ന ഒന്നുണ്ട്, വാക്യഭേദം എന്ന് പറയുന്ന ഒരു ദോഷം വരും. രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരേ വാക്യം പ്രയോഗിക്കുക, രണ്ട് വിഷയങ്ങൾക്ക് ചുരുക്കത്തിലതാണ്. വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് വാക്യഭേദ ദോഷം. പൂർവമീമാംസയിൽ എങ്ങനെയെല്ലാം വാക്യഭേദ ദോഷം വരാം, എങ്ങനെ വരില്ല, ഇതിനെ കുറിച്ച് അവിടെ ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട് വാക്യഭേദ ദോഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടെ ചുരുക്കി പറഞ്ഞ ഇതാണ്, ഒരു വാക്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ വിധിച്ചു കഴിഞ്ഞാൽ അത് വാക്യഭേദമാവും, അത് അംഗീകരിക്കത്തില്ല. സ്തുതിച്ച പ്രണവ സേവായ ആശ്രമധർമ്മ ഫല വിധേചേതി, ഒന്ന് ഇത് സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്, മറിച്ച് ആശ്രമധർമ്മഫലത്തെ വിധിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയത വാക്യം, വാക്യഭേദം എന്ന് പറയുന്ന ദോഷം വരും. തസ്മാത് സ്മൃതിസിദ്ധ ആശ്രമഫല അനുവാദേന പ്രണവസേവ ഫലം അമൃതത്വം ബ്രുവൻ പ്രണവസേവാം സ്തൗതി. അതുകൊണ്ടെന്താണ് ആശ്രമഫലം സ്മൃതികളിൽ പറയുന്നുണ്ടോ, മനസ്സ്മൃതിയിലും മറ്റും. അങ്ങനെ സ്മൃതികളിൽ നിർദ്ദേശിച്ച ആശ്രമഫലത്തെ പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രുതി പ്രണവസേവാഫലം അമൃതത്വം, പ്രണവസേവയുടെ ഫലമായ അമൃതത്വത്തെ ബ്രുവൻ പറയുന്നു. സ്മൃതിയിൽ പറഞ്ഞ കാര്യങ്ങളെ ശ്രുതി ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ സ്മൃതിക്ക് താഴെയാണ് ശ്രുതി എന്ന് പറയുന്നത്. അങ്ങനെ വരുന്നിടത്ത് സാധാരണ എന്താ പറയുന്നത്? സ്മൃതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രുതിയിൽ കാണുന്നില്ല, കാണുന്നില്ലെങ്കിൽ പക്ഷേ ശ്രുതി അതിനെ സ്തുതിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റുപറയുന്നുണ്ട്, ആ രീതിയിൽ ശ്രുതി പറയുന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നു കൽപ്പിത ശ്രുതി, അങ്ങനെയുള്ള ശ്രുതികളെ കൽപ്പന ചെയ്യുന്നു, അങ്ങനെ ഈ ശ്രുതി ഉണ്ടായിരുന്നു. അപ്പോ ആശ്രമഫലത്തെ കുറിച്ച് പറയുന്ന സ്മൃതികൾ ഉണ്ട്. സഹസ്രപത്മാ സാമ സാമവേദത്തിന് ആയിര ശാഖകൾ ഉണ്ടായിരുന്നു, ഇന്നത് ഉപലബ്ധമല്ല, ഉണ്ട്. അതെല്ലാം എവിടെയാ ഉണ്ടെന്ന് പറയുന്നത്? അതെല്ലാം ബ്രഹ്മലോകത്തിലുണ്ടെന്നാണ്, മനുഷ്യരുടെ കയ്യിലില്ല. ഇന്ന് അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ സ്മൃതിയിലുണ്ട് എന്നാൽ ശ്രുതി അതിനെ അതേപോലെ പറയുന്നില്ലെങ്കിൽ അതെല്ലാം ആ കല്പിത ശ്രുതിയിലുണ്ടെന്നാണ്. അതുകൊണ്ട് സ്മൃതിയുടെ അർത്ഥത്തെ ശ്രുതി ഏറ്റുപറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് ശ്രുതിക്ക് ക്ഷീണമൊന്നും സംഭവിക്കത്തില്ല. ആ സ്മൃതിയുടെ അർത്ഥത്തെക്കുറിച്ച് പറയുന്ന കല്പിത സ്മൃതികൾ ഉണ്ടായിരുന്നു. ആ സ്മൃതികൾ ഇന്ന് ഭൂർലോകത്തിൽ ലഭ്യമല്ല. ഋഷിമാർ ആ സ്മൃതിയുടെ ആ കല്പിത സ്മൃതിയുടെ താല്പര്യത്തെ കണ്ടിരുന്നു. അവരത് സ്മൃതികളിൽ വെളിപ്പെടുത്തി അതിന് ലഭ്യമായ ശ്രുതി സ്തുതിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിന് സമാനം പറയുന്നത്. പ്രണവസേവാ ഫല അമൃതത്വം ബ്രുവൻ, അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുന്നു? പ്രണവസേവയുടെ ഫലമായ അമൃതത്വത്തെ പറഞ്ഞുകൊണ്ട് പ്രണവസേവാം സ്തൗതി, പ്രണവസേവയെ സ്തുതിക്കുന്നു. അതിനൊരുദാഹരണം പറയുന്നത് ഇതാ അപൂർവവർമ്മണ സേവ ഭക്ത പരിധാന മാത്രഫല. ഒരു രാജാവിന്റെ പേരാണ് പൂർവവർമ്മൻ. അയാൾ ഒരാൾ സേവിക്കുന്നു, സ്തുതിക്കുന്നു, സേവയൊക്കെ ചെയ്യുന്നു. ആ സേവന കിട്ടുന്ന എന്താണ്? ഭക്ത പരിധാന മാത്രഫല. ഭക്തം അന്നം, പരിധാനം വസ്ത്രം, അന്നവസ്ത്രങ്ങൾ മാത്രം കിട്ടുന്നു. ഒരു രാജാവിനെ സ്തുതിച്ച സേവിച്ചപ്പോൾ അത്രേ കിട്ടിയുള്ളൂ. ഇനി രാജവർമ്മണസ്തുസേവ രാജ്യതുല്യഫല. ഇനി രാജവർമ്മണം എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, ആ രാജാവിനെ സേവിച്ചാലോ രാജ്യതുല്യഫലം, രാജ്യം ലഭിക്കുന്നതിന് തുല്യമായ ഫലങ്ങൾ. ചിലപ്പോൾ പകുതി രാജ്യം തന്നെ കിട്ടിയത്, അതുപോലെയാണ് ഫലങ്ങൾ കിട്ടുന്നത്. അപ്പോൾ രണ്ട് സേവ രണ്ടിടത്തും ഒരുപോലെയാണെങ്കിലും രണ്ടിൻ്റെയും ഫലം വേറെ വേറെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ധർമ്മം അതിൻ്റെ ഫലം വേറെ, പ്രണവ ഉപാസനയുടെ ഫലം വേറെ, അത് രണ്ടുമാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് സ്മൃതിസിദ്ധമായ ആശ്രമഫലത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അതെന്താണ്? ആശ്രമഫലം പുണ്യലോകപ്രാപ്തി. പ്രണവസേവയുടെ ഫലമായ അമൃതത്വത്തെ ശ്രുതി പറയുന്നു, അങ്ങനെ പ്രണവസേവയെ സ്തുതിക്കുന്നു. അപ്പോൾ രണ്ടും സേവയാണ്, പക്ഷെ രണ്ടിൻ്റെയും ഫലം വേറെയാണ് എന്നർത്ഥം. പ്രണവശ്ച തസത്യം പരം ബ്രഹ്മ തത്പ്രതീകത്വ. പ്രണവം എന്താണ്? അത് തത്സത്യം, അതാ സത്യമായ പരം ബ്രഹ്മമാണ്, പരം ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട്? തത്പ്രതീകത്വ, പരബ്രഹ്മത്തിന്റെ ശബ്ദപ്രതീകമാണ് പ്രണവം. അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. മാണ്ഡവ്യത്തിലും മറ്റും ഏതദ്ദേവാക്ഷരം ബ്രഹ്മ ഏതദ്ദേവാക്ഷരം പരം ഇത്യാദി അമ്നാന പാഠകേ യുക്തം തത്സേവാദോ അമൃതത്വം. ഏതദ്ദേവാക്ഷരം പരം ഏതദ്ദേവ ആലംബനം പരം എന്നെല്ലാം അമ്നാന പാഠകേ പാഠകത്തിലത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യുക്തം തസ്സേവാദോ അമൃതത്വം, അതുകൊണ്ട് പ്രണവ ഉപാസനയുടെ ഫലം അമൃതത്വമാണ്. അത്ര ആഹു കേചിത്, ഇവിടെ ഇനി അങ്ങോട്ട് പൂർവപക്ഷമാണ്. ഭാഷകാരൻ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞത് തന്റെ സിദ്ധാന്തം ശ്രുതിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു. ആശ്രമികൾ അവരുടെ ഫലം പുണ്യലോകം, പരിഭ്രാട് ജ്ഞാനി അമൃതത്വത്തെ പ്രാപിക്കുന്നു. ഇതാണ് സിദ്ധാന്തം. ഇതിനെ സംബന്ധിച്ച് പൂർവപക്ഷി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, സിദ്ധാന്തി സമാധാനം പറയുന്നു.